നമസ്കാരം, ഞാൻ സിന്ധു പുന്നൂസ്. നമ്മുടെ മലയാളം എഫ് എമ്മിൻ്റെ അറിഞ്ഞതും അറിയാത്തതുമെന്ന അഭിമുഖ പരമ്പരയുടെ അടുത്തൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൗസ് പേ.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800 5747 22. വിശ്വസിക്കാം, വിദഗ്ധരെ.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നേസ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
ഇന്നത്തെ അറിഞ്ഞതും അറിയാത്തതിൽ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചും അതിന്റെ വിവിധ ചികിത്സാ രീതികളെ കുറിച്ചും ഡോക്ടർ സന്ധ്യ പിള്ള മലയാളം FM ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
നമ്മളെ കേൾക്കുന്ന സ്ത്രീകളോട് നമുക്ക് പറയാനുള്ള ഒരു മെസ്സേജ്, മുടങ്ങാതെ നമുക്ക് ഗവൺമെന്റ് തന്നിരിക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള മാമോഗ്രാം എന്ന ടെസ്റ്റെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യുക. എത്രയും നേരത്തെ ഇത് കണ്ടുപിടിച്ചിട്ട് എത്രയും നേരത്തെ അതിൻ്റെ ഡോക്ടറെ കാണുക അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് പോകുന്നതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ദൗർഭാഗ്യവശാൽ നമ്മൾക്ക് ഇതുണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. കണ്ടുപിടിച്ചതിന് ശേഷമാണ് GP വഴിയും ഒക്കെ സന്ധ്യയുടെ അടുത്ത് ഫർദർ ട്രീറ്റ്മെന്റിനായിട്ട് എത്തുന്നു. ഒരു പേഷ്യൻ്റ് ഇതുമായിട്ട് വരുമ്പോൾ അവർ വളരെ ഒരു മാനസികമായി വളരെ ഒരു ദുർഘട മാനസികാവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയുള്ളവരെ സന്ധ്യ എങ്ങനെയാണ് അവരുമായിട്ടൊരു ഒരു ചലഞ്ചിങ് കോൺവെർസേഷൻ ആയിരിക്കുമോ, എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് സന്ധ്യ ആസ് എ ഡോക്ടർ?
അത് ഓരോ പേഷ്യൻ്റിനെ കാണുമ്പോഴും വ്യത്യാസമുണ്ട്, ഓരോരുത്തരുടെ റിയാക്ഷനും വ്യത്യാസമുണ്ട്. ഞങ്ങളെപ്പോഴും പറയും ക്യാൻസർ ഒരു റോളർ കോസ്റ്റർ പോലെയാണ്. പല സമയങ്ങളിൽ ഒരു രോഗിക്ക് പല റിയാക്ഷനായിരിക്കും. ചിലർക്ക് ആദ്യം സങ്കടമായിരിക്കും, ചിലർക്ക് ആദ്യം ദേഷ്യമായിരിക്കും. കണ്ടാത്തൊന്നും നമ്മളോടാ ദേഷ്യമൊന്നും, പക്ഷെ അല്ല, അവരുടെ ഉള്ളിലുള്ള ആ ഫ്രസ്ട്രേഷനാണ്. അപ്പം നമ്മളത് ആദ്യം നമുക്ക് ആ ഇൻഫർമേഷൻ, ആ വിവരം അവർക്ക് ഡെലിവറി ചെയ്യണം. കഴിയുന്നതും എത്ര സോഫ്റ്റായിട്ട് ഡെലിവറി ആവോ അത് ചെയ്യണം. പക്ഷേ ആ വിവരം അവർക്ക് കറക്റ്റായിട്ട് എത്തിച്ചിരിക്കണം. എന്നുവെച്ചാൽ അത് ക്യാൻസർ ആണെന്നുള്ളത് അവർ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ നമ്മൾ അവർക്കും സമയം കൊടുക്കണം. അവർക്ക് എന്ത് തോന്നുന്നു, അവർക്ക് എന്ത് ചോദിക്കണം, അവർക്ക് എന്തറിയണം, ഇതൊക്കെ പറയാനുള്ള ഒരവസരം. അത് കഴിഞ്ഞ് ആ സംഭാഷണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അവരെങ്ങനെ ചിന്തിക്കുന്നു, അവരെ എന്തൊക്കെ ഭയങ്ങളാണ് അലട്ടുന്നത്, അതൊക്കെ നമ്മളെങ്ങനെ ആ ഭയങ്ങൾ കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞാൽ അവർക്കൊരു ആശ്വാസം തോന്നും എന്നുള്ളത്. പിന്നെ അവരുടെ ഓരോരുത്തരുടെയും സാഹചര്യം വ്യത്യാസമാണ്. ഇപ്പോൾ ഒരാൾക്ക് കുട്ടികളില്ലെങ്കിൽ അവരുടെ ചിന്ത, അയ്യോ ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിയുമ്പോൾ എനിക്കിനി പിള്ളേരുണ്ടാവാൻ പറ്റുമോ. വേറെ ചിലരുടെ ചിന്ത, എൻ്റെ ദൈവമേ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, മക്കളെ നോക്കാനും മോർഗേജ് അടയ്ക്കാനും എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമോ. ഇങ്ങനെ പലർക്കും പല
രീതികളാണ്,
അതെ, വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ്. അതും നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. എന്നിട്ട് വേണം രോഗിയായിട്ട് ഒന്നിച്ച് നമ്മൾ അവർക്ക് വർക്ക് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനിലെത്താൻ. ഇപ്പം ചിലർക്കാണെങ്കിൽ മോഡേൺ മെഡിസിൻ വേണ്ട, വെസ്റ്റേൺ മെഡിസിനോട് എതിർപ്പ്. ഞാനിത് കുറേ കാണാറുണ്ട് കൗണ്ടീസിൽ, കാരണം അവിടെ വളരെ ഡൈവേഴ്സായിട്ടുള്ള ഒരു എത്നിക് പോപ്പുലേഷനാണ്. അപ്പോൾ പലപ്പോഴും ഒരു കൺസൾട്ടേഷനിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റില്ല. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ, ഇതാണെന്നുള്ളതും ഞാൻ ആരാണെന്നുള്ളതും നിങ്ങളുടെ ടീം ആരാണെന്നുള്ളതും, പിന്നെ നമ്മൾ വീണ്ടും എല്ലാവരും കാണും, ഒന്നും കൂടെ കാണും, പിന്നെയും കാണും. അവരെ പല പ്രാവശ്യം കണ്ട് അവർ കംഫർട്ടബിൾ ആവുന്നവരെ ഈ ട്രീറ്റ്മെൻ്റ് ഓക്കെയാണ് ഞാൻ സ്വീകരിക്കാൻ റെഡിയാണ്, അല്ലെങ്കിൽ അവർ അവരുടെ മനസ്സിലൊരു തീരുമാനം എടുക്കുന്നവരെ ഞാൻ ഈ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നില്ല എന്ന് ചിലർ തീരുമാനിക്കും. പക്ഷെ നമ്മൾ എല്ലാ ആംഗിളും അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരത് എല്ലാ ആംഗിളിൽ നിന്ന് അവരത് നോക്കിയിട്ടാണ് അവരൊരു തീരുമാനം എടുക്കുന്നതെന്ന് അറിയുന്നവരെ നമ്മൾ അവരെ കാണും. ആൻഡ് ഓപ്പൺ ഡോർ പോളിസി, അതായത് പിന്നീട് അവർക്ക് ചിലപ്പം തോന്നും അയ്യോ ഇപ്പം ഇനി എനിക്ക് വേണം, ആക്ച്വലി എനിക്ക് തിരിച്ചു പോയി ഈ അവന്യൂം കൂടെ ഒന്നും കൂടെ ഒന്ന് സ്വീകരിക്കണം എന്ന് തോന്നിയാൽ തിരിച്ചു വരാൻ അവർക്ക് തോന്നണം. അങ്ങനെ നമ്മൾ അങ്ങനെ കോൺവെർസേഷൻ വിട്ടു നിർത്തണം.
അങ്ങനെയാണ് ഒരു ട്രീറ്റ്മെന്റ് പ്ലാനിലേക്ക് ഒരു മ്യൂച്വൽ എഗ്രിമെന്റിന്റെ പുറത്താണ് എത്തുന്നത്. സന്ധി ഇപ്പൊ പറഞ്ഞിരുന്നു ഡിഫറെന്റ് എത്തിനിസിറ്റി ഉള്ളവരായിരിക്കും സന്ധിയുടെ അടുത്ത് എത്തുന്നത്. ഈ പ്രായത്തിൽ ഇപ്പോൾ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടോ ബ്രസ്റ്റ് ക്യാൻസർ ഫേസ് ചെയ്യുന്നതിൽ? പണ്ട് എനിക്ക് തോന്നുന്നു ഒരു 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലാണെങ്കിൽ, ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു സ്പീച്ച് കേട്ടപ്പോൾ ഞാൻ കേട്ടു 18 വയസ്സ് മുതലുള്ള സ്ത്രീകളിൽ ഇത് കാണുന്നു. അങ്ങനെ എന്തെങ്കിലും സന്ധ്യയുടെ എക്സ്പീരിയൻസിൽ സന്ധ്യക്ക് തോന്നിയിട്ടുണ്ടോ?
അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. അത് കറന്റ്ലി ഇച്ചിരി ടോപ്പിക്കലും ആണ്. അപ്പം കോളറെക്ടൽ ക്യാൻസറിന് ഒരു പേപ്പർ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് പ്രായം കുറയുന്നതായിട്ട് കാണുന്നു എന്ന്. ബ്രസ്റ്റ് ക്യാൻസറിനെ ഇപ്പോഴും അവർ പറയുന്ന സിമിലർ ആണെന്നുള്ളതാണ് പണ്ടുമായിട്ട്. പക്ഷേ അധികം പേപ്പറുകളില്ല ഇതിനെപ്പറ്റി. എൻ്റെ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ഇപ്പോൾ അതിൻ്റെ ഒരു റിസർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി നമുക്ക് കുറച്ച് മാസത്തിനുള്ളിൽ ഒരു ആൻസർ കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു.
ഇപ്പോൾ റിസർച്ചിനെ കുറിച്ചും സന്ധി ഇപ്പം ടച്ച് ചെയ്തതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ഒരു ഫീൽഡിൽ വളരെയധികം റിസർച്ചുകളും മെഡിക്കൽ ട്രീറ്റ്മെൻസും അഡ്വാൻസ് ചെയ്ത ഒരു മേഖലയാണെന്നാണ് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത്. സന്ധ്യ ഇങ്ങനെയുള്ള ഏതെങ്കിലും റിസർച്ചിലോ ഫൈൻഡിങ്സിലോ ഇൻവോൾവ് ആയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏത് ഒരു ഫൈൻഡിങ്ങിനാണ് സന്ധ്യക്ക് വളരെ ക്ലോസ് ടു ഹാർട്ടായിട്ട് തോന്നിയത് ഈ ഫീൽഡിൽ?
അതിപ്പോൾ ഓരോ സ്റ്റേജ് വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ പേഷ്യൻറ്റിൻ്റെ കേസ് വരുമ്പോഴും വേറെ വേറെ റിസർച്ചുകളായിരിക്കും നമ്മളെ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. ബ്രസ്റ്റ് ക്യാൻസറിൽ ഒരു ഗുണമുണ്ട്, ഇത് വളരെയധികം സ്റ്റഡി ചെയ്ത ഒരു ഫീൽഡാണ്. അത് വേൾഡ് വൈഡ് അതിന് വളരെ നല്ല പ്രോട്ടോക്കോൾസ് ഉള്ളതുമാണ്. ട്രീറ്റ്മെൻറ്റ് വളരെ യൂണിഫോം ആണ്. അതുകൊണ്ട് ലോകത്ത് എവിടെ പോയാലും വളരെ സിമിലർ ട്രീറ്റ്മെൻറ്റാണ്. ആ ട്രീറ്റ്മെൻറ്റ് അവിടെ അവൈലബിൾ ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആഫ്രിക്കയുടെ നടുക്കം കാണും പോയാൽ അവിടെ റേഡിയോതെറപ്പി കാണത്തില്ല. അപ്പം നമുക്ക് എല്ലാ ഓപ്ഷൻസും കിട്ടത്തില്ല. പക്ഷേ ട്രീറ്റ്മെൻറ്റ് അവൈലബിളായിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് പ്രോട്ടോക്കോൾസ് വളരെ സിമിലറാണ്. ഈ എനിക്ക് തോന്നുന്ന ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസറിൽ പുരോഗമനം ഉണ്ടായിരിക്കുന്നത് ഈ കീമോതെറപ്പി സർജറിക്ക് മുമ്പേ കൊടുക്കുന്നതിലാണ്. അതിപ്പോൾ ലോകത്തുണ്ടായിട്ടൊരു 10-20 വർഷത്തിൽ കൂടുതലായി. പക്ഷെ അത് ശരിക്കും അങ്ങോട്ട്
അപ്ലൈ ചെയ്ത്
ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ കഴിഞ്ഞൊരു 10-15 വർഷത്തിനുള്ളിലാണ്. അതിൻ്റെ ആദ്യം അത് കൊടുത്തു തുടങ്ങിയത് ക്യാൻസർ ഓപ്പറേറ്റ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ടായിരുന്നു. എന്നുവെച്ചാൽ എന്ത് ചെയ്യും, ഇത് എടുത്തു കളയാൻ വയ്യ എന്നാൽ പിന്നെ മരുന്ന് കൊടുത്തെങ്കിലും അതിങ്ങനെ ഒന്ന് നമുക്കൊന്ന് ഒരു ലെവലിൽ ഇരുത്താൻ കുറച്ച് നാളൊന്നും. പക്ഷെ അതിൽ കൂടെ കണ്ടുപിടിച്ചു ആക്ച്വലി ഇത് നമുക്ക് സൈസ് റെഡ്യൂസ് ചെയ്താൽ നമുക്ക് ഇപ്പം സ്ഥലം എടുത്ത് കളയേണ്ട സ്ഥിതിക്ക് പകരം നമുക്ക് ചിലപ്പം ബ്രസ്റ്റ് കൺസർവേഷൻ നടത്താം, ഈ ബ്രസ്റ്റ് നമുക്ക് വെച്ചേക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അങ്ങനെ അത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് രീതികൾ മാറ്റി തുടങ്ങി. അപ്പോൾ അതെനിക്ക് വന്നൊരു വലിയ നേട്ടമായിരുന്നു ഈ കഴിഞ്ഞ 10-15 വർഷത്തിൽ. പിന്നിപ്പം ഇമ്മ്യൂണോ തെറപ്പീസ് വന്നിരിക്കുന്നു, ടാർഗറ്റഡ് തെറപ്പീസ്. അത് ആൾക്കാർക്ക് കുറച്ച് സൈഡ് ഇഫക്ട്സ് കുറയ്ക്കുന്നു. എന്നാലും നമുക്ക് കീമോ ഇല്ലാതാകാൻ പറ്റുന്നില്ല ആ സാഹചര്യത്തിൽ. പക്ഷേ അത് കഴിഞ്ഞുള്ള സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇപ്പോൾ സ്പ്രെഡുള്ള മറ്റുള്ള അവയവങ്ങളിലോട്ട് സ്പ്രെഡുള്ള സിറ്റുവേഷനിൽ ഇത് കുറച്ചും കൂടെ ലൈഫ് സ്പാൻ കൊടുക്കുന്നു വിത്ത് ലെസ് സൈഡ് ഇഫക്ട്സ്. അങ്ങനത്തെ കുറച്ച് തെറപ്പീസ് ഇറങ്ങുന്നു. ഇപ്പം ചില സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് കൊടുത്താൽ ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോന്ന്. പക്ഷെ അത് അത് വളരെ ഏർലി സ്റ്റേജിൽ, അതിപ്പോൾ നമുക്കെങ്ങും അപ്ലൈ ചെയ്യാനൊന്നും ആയിട്ടില്ല. അപ്പം ഇങ്ങനത്തെ കുറേ റിസർച്ചുകൾ ഇപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇതിൽ ഇതൊക്കെയാണ്
നടക്കുന്നുണ്ട്,
ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ റിസർച്ചൊന്നും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നല്ല വരിക. വളരെ വലിയ മൾട്ടി ഇൻസ്റ്റിറ്റ്യൂഷൻ, മൾട്ടി കൺട്രി സ്റ്റഡീസാണ് ഇതൊക്കെ.
സന്ധ്യ ഇമ്മ്യൂണോ തെറാപ്പിയെ കുറിച്ച് പറഞ്ഞു, എനിക്ക് തോന്നുന്നു അത് ഇത്തിരി പോപ്പുലർ ആയിട്ടുണ്ടോ? എന്താണ് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാമോ?
ഇത് എൻ്റെ ഫീൽഡ് ഓഫ് എക്സ്പെർട്ടീസ് അല്ല, അത് സാധാരണ ഒരു ഓൺകോളജിസ്റ്റാണ് പറഞ്ഞു തരേണ്ടത്. അപ്പോൾ ഇമ്മ്യൂണോ തെറാപ്പി എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ മരുന്ന് കൊടുത്ത് ക്യാൻസർ സെല്ലിനെ കൊല്ലുക മാത്രമല്ല, അതിൽ മരുന്ന് കൊടുത്ത് നമ്മുടെ ശരീരത്തിന് ക്യാൻസർ സെല്ലിനെ കൊല്ലാനായിട്ട് അതിന് കുറച്ചും കൂടെ ശക്തി കൊടുക്കുകയാണ്. അതാണ് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുക. അപ്പം അത് ചെറിയൊരു വ്യത്യാസമുണ്ട് ആ ആംഗിളിന്. അതുകൂടാതെ ടാർഗറ്റഡ് തെറപ്പീസ് ഉണ്ട്, അതായത് കീമോതെറപ്പിയും ഒരു ഏജൻറ്റും കൂടെ കമ്പൈൻ ചെയ്ത് അതപ്പോൾ ക്യാൻസർ സെല്ലിനെ മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ. അങ്ങനത്തെ തെറപ്പിയുടെ ഗുണം സൈഡ് ഇഫക്റ്റ് കുറയും. മറ്റേ ജനറൽ കീമോതെറപ്പി ആണെങ്കിൽ ക്യാൻസർ സെല്ലിനെ കൂടുതൽ ബാധിക്കും, പക്ഷേ എന്നാൽ മറ്റുള്ള സെല്ലുകളെയും അത് കുറച്ച് നശിപ്പിക്കും. അതാണ് നമുക്ക് ഈ സൈഡ് ഇഫക്ട്സിൻ്റെ കാരണം. അപ്പോൾ അത് ഇമ്മ്യൂണോ തെറപ്പിയും ടാർഗറ്റഡ് തെറപ്പിയും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. അത് പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു ബേസിക് ലെവലിൽ, ഒരു മെഡിക്കൽ ഓൺകോളജിസ്റ്റ് ഉണ്ടെങ്കിൽ അവരിച്ചിരൂടെ നന്നായിട്ട് അത് പറഞ്ഞ്
മനസ്സിലായി. ഞങ്ങൾക്ക് സാധാരണക്കാരായി ഞങ്ങൾക്കൊന്ന് അതേക്കുറിച്ചൊരു ഹൈ ലെവൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. പലതരം തെറാപ്പികളുണ്ട്, കീമോതെറാപ്പി ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്, അങ്ങനെ പലതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ പരാമർശിക്കുകയുണ്ടായി. ഇതോടൊപ്പം തന്നെ സൈഡ് ഇഫക്ട്സും പേഷ്യൻസിന് ഉണ്ടാകാം. സന്ധ്യ ഓങ്കോളജിസ്റ്റ് എന്നുള്ള രീതിയിലല്ല ചെയ്യുന്നത്, യു ആർ എ സർജൻ. എന്നിരുന്നാലും ചോദിക്കുന്നു, വളരെ ഭയാനകമാണോ കേൾവിക്കാരായ ഞങ്ങൾ സ്ത്രീകൾക്ക് ഇതിൻ്റെ സൈഡ് ഇഫക്ട്സ്? അത് ഒന്ന് ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ?
അതൊരു നല്ല ചോദ്യമാണ്. ഓരോ വ്യക്തിക്കും വരുന്ന സൈഡ് ഇഫക്ട്സ് വ്യത്യാസമാണ്. പലർക്കും സൈഡ് ഇഫക്ട്സ് ഉണ്ടെങ്കിലും കൺട്രോളബിളാണ്, അതിന് തക്ക മരുന്നുകളും ഒക്കെ ഉണ്ട്. പിന്നെ സൈഡ് ഇഫക്ട്സ് ഒരു സമയകാലത്തേക്കാണ്, അത് കഴിയുമ്പം കുറച്ചൊക്കെ ഭേദമാവും. ഉണ്ട് ചിലത് കുറച്ചാൾ പോകുന്ന, പക്ഷെ അത് നമ്മളെ ഒത്തിരി വിഷമിപ്പിക്കത്തില്ല. ക്യാൻസർ വന്ന് അത് സ്പ്രെഡ് ചെയ്യുമ്പം അതിനും ഉണ്ട് എഫക്റ്റ്. അതിൽ നമുക്ക് വേദന ഉണ്ടാകാം, നമുക്ക് ഡിസ്ചാർജ് ഉണ്ടാകാം, ഊണ്ടുണ്ടാകാം, പല പ്രശ്നങ്ങളും ഉണ്ടാകാം. ഇപ്പം നമ്മൾ ഓരോരുത്തരുടെ സാഹചര്യത്തിൽ നമ്മൾ അത് ബാലൻസ് ചെയ്യണം. അപ്പോൾ തെറപ്പിയുടെ സൈഡ് ഇഫക്റ്റ് ആണോ അതോ രോഗത്തിൻ്റെ സൈഡ് ഇഫക്റ്റ് ആണോ ഏറ്റവും വഷളെന്ന് ആലോചിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. തെറപ്പിയുടെ ഈ പറഞ്ഞ പോലെ പലതും റിവേഴ്സിബിളാണ്, അല്ലെങ്കിൽ തെറപ്പി കഴിയുമ്പോൾ കുറയും, അല്ലെങ്കിൽ നമ്മൾ അതിന് കൊടുക്കാനുള്ള മരുന്നുകളുണ്ട് അത് കൗണ്ടറാക്ട് ചെയ്യാൻ. അപ്പോൾ ഭയക്കരുത്, അതൊരു ജേണിയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ആൻഡ് കഠിനമായ ഒരു യാത്ര തന്നെയാണ് നമ്മുടെ ക്യാൻസർ ജേണി. പക്ഷെ അത് കഴിയുമ്പം ക്യാൻസർ പോയി എന്നുള്ള ആ ഒരു ആശ്വാസം അത് ഓർമ്മയിൽ വെക്കുക ഇതിനിറങ്ങിത്തിരിക്കുമ്പം.
നല്ലൊരു മെസ്സേജാണ് സന്ധ്യ പറഞ്ഞത്. ഇത് പേഷ്യൻ്റെ ഒരു കഠിനമായ യാത്രയിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ പേഷ്യൻറ്റിൻ്റെ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും ഞങ്ങൾക്ക് എന്ത് രീതിയിൽ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും?
സാധാരണ പല ക്യാൻസർ വന്ന ആൾക്കാരോടും ചോദിച്ചാൽ അവർക്ക് സഹതാപമല്ല വേണ്ടിയെന്ന് പറയും. മാത്രമല്ല എല്ലാവരുടെയും അഭിപ്രായവും വേണ്ട അവർക്ക്, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇത് കഴിക്കരുത്, അത് ചെയ്യരുത്, അയ്യോ അനങ്ങല്ലേ, ഇതൊന്നും അവർക്ക് അറിയണ്ട. അവർക്ക് വേണ്ടത് അവർക്ക് വേണ്ടിയ രീതിയിലുള്ള സപ്പോർട്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാവുന്ന അവരോട് ചോദിക്കുക, എന്ത് സഹായം നിങ്ങൾക്ക് വേണ്ടിയ എന്നുള്ളത്. പിന്നെ നമ്മൾ നല്ലൊരു ലിസണർ ആവുക. അവർക്ക് ആരോടെങ്കിലും അവരുടെ പ്രയാസങ്ങൾ പറയാൻ, അവർക്കൊരു ചെവിയാകാൻ, അവർക്കൊരു താങ്ങാകാൻ നമ്മൾ അവിടെ ഉണ്ടാവുക. ഒന്നും തിരിച്ചു പറയേണ്ട ആവശ്യമില്ല. വെറുതെ കേൾക്കുക അവരുടെ വിഷമം, എന്നിട്ട് അവരെ ആശ്വസിപ്പിക്കുക. കുഴപ്പമില്ല, അടുത്ത ഇതിൽ ശരിയാവും എന്നുള്ള ആ ഒരു ആശ്വാസം അവർക്ക് കൊടുക്കുക. എന്തുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നേരിടാം, അങ്ങനെ ഒരു നല്ല സുഹൃത്താകാമെങ്കിൽ. അതൊക്കെയാണ് അവർക്ക് ആ സമയത്ത് ആവശ്യം. അപ്പം പിന്നെ പ്രാക്ടിക്കലായിട്ടുള്ള സഹായം, ഇപ്പം നമ്മൾ പലരും ഇവിടെ മൈഗ്രൻസാണ്. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുകാരാണ്. നമുക്കിവിടെ പലർക്കും വേറെ ആരും ഇല്ല. അപ്പോൾ ആ കുടുംബത്തിന് സഹായിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രാക്ടിക്കലായിട്ട്. ഇപ്പം ചിലപ്പോൾ ചിലർക്ക് അപ്പോയിൻമെൻറ്റിന് കൊണ്ടുപോകാനായിരിക്കും സഹായം ആവശ്യം. അവർ വണ്ടി ഓടിക്കില്ലായിരിക്കും, അല്ലെങ്കിൽ ആ സമയത്ത് അവർക്ക് വണ്ടി ഓടിക്കാൻ തോന്നില്ലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് കൊച്ചു കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ആ ഒരാഴ്ച അവർക്ക് തീരെ വയ്യെങ്കിൽ ആ ആഴ്ച ആരെങ്കിലും അവരുടെ പിള്ളേരെ ഒന്ന് സ്കൂളിൽ കൊണ്ടുപോയിടുക, ആക്ടിവിറ്റീസിന് കൊണ്ടുപോകുക. കാരണം പിള്ളേർ അവരുടെ ജീവിതം അതുപോലെ തന്നെ കൊണ്ടുപോയാലേ പിള്ളേർക്ക് വിഷമമില്ലാതെ വരുവുള്ളൂ.
അപ്പോഴേ പേഷ്യൻറ്റിനും വിഷമം കുറയത്തുള്ളൂ.
കറക്റ്റ്. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സ് ചേർന്നൊരു റോസ്റ്റർ ഉണ്ടാക്കി ആഹാരം കൊണ്ട് ഡെലിവറി ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യാവുന്ന സഹായങ്ങൾ വളരെയധികം സഹായമായിരിക്കും ആ സമയത്ത്. പക്ഷേ ഏറ്റവും കൂടുതൽ ആ ആളിനോട് തന്നെ ചോദിക്കുക, ക്യാൻസർ കടന്നു പോകുന്ന ആ വ്യക്തിയോട് ചോദിക്കുക, നിങ്ങൾക്ക് എന്ത് സഹായം ചെയ്താലാണ് അത് സഹായമാവുക എന്നുള്ളത്
ചോദിച്ചു മനസ്സിലാക്കിയിട്ട് നമ്മൾ സഹായം കൊടുക്കുക. നല്ലൊരു കാര്യമാണ് സന്ധ്യ പറഞ്ഞത്. അതോടൊപ്പം ഞാൻ ചോദിക്കട്ടെ സന്ധ്യ, ഒരു പേഷ്യൻറ്റിന് ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം തോന്നുന്നത് ഒരു ഞെട്ടലായിരിക്കും, വിഷമം ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് സന്ധ്യ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പലരും പല രീതിയിലായിരിക്കും അതിനോട് പ്രതികരിക്കുന്നത്. എങ്കിൽ തന്നെ ഒരു പേഷ്യൻ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിനെ വളരെ ഒരു പോസിറ്റീവായിട്ട് കാണുകയാണ്. ദിസ് ടു വിൽ പാസ് എന്നുള്ളൊരു ചിന്താഗതിയിൽ ഞാൻ അതിനെ കാണുന്ന ഒരാളെ സംബന്ധിച്ചും, വേറൊരാൾ അയ്യോ എനിക്കിത് വന്നല്ലോ, എൻ്റെ ജീവിതം മുഴുവൻ ഇങ്ങനെ ആയല്ലോ, എന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ചിന്താഗതിയെക്കാളും ഒരു പോസിറ്റീവ് ചിന്താഗതിയുള്ള ഒരാൾക്കായിരിക്കും സർവൈവൽ ഇച്ചിരൂടെ ഫാസ്റ്റ് എന്ന് സന്ധിക്ക് തോന്നിയിട്ടുണ്ടോ?
സർവൈവൽ അല്ല, പക്ഷേ എനിക്കൊന്ന് ജേണി കടന്നു പോവാനും അതിൻ്റെ പ്രശ്നങ്ങൾ നേരിടാനും നമുക്ക് കുറേ കൂടെ ശക്തി ഉണ്ടാവും. നമ്മൾ ഒരു നമ്മൾ ഇംഗ്ലീഷിൽ പറയത്തില്ല ഗ്ലാസ് ഹാഫ് ഫുൾ, നമ്മൾ എല്ലാം ഒരു പറ്റുന്ന അത്രയും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ എടുത്താൽ. വളരെ കട്ടിയുള്ളൊരു ജേണിയാണ് ക്യാൻസർ. അപ്പോൾ എല്ലാവർക്കും എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റത്തില്ല. എങ്ങനായാലും നമുക്ക് ഇടയ്ക്ക് ഒരു ചിന്ത വരും, എന്തുകൊണ്ട് ഞാൻ, എന്താ ഞാൻ ചെയ്തത് ഇത് വരാൻ. എല്ലാവരുടെ മനസ്സിൽ കൂടെ കടന്നു പോകും. പക്ഷെ ചിലരുടെ മനസ്സ് അതിൽ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്യും, ചിലരുടെ മനസ്സ് അത് മാറ്റിവെച്ചിട്ട് ഛേ എന്നാലും എനിക്കെൻ്റെ മക്കൾ ചുറ്റുമുണ്ട്, എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ചുറ്റുമുണ്ട്, എൻ്റെ സിംറ്റംസ് വലിയ കുഴപ്പമില്ല, എൻ്റെ സൈഡ് ഇഫക്ട്സ് നാളെ ഒരു പുതിയ ദിവസം. അങ്ങനെ നോക്കുന്നവർ കുറേ കൂടെ ആ ജേണി നേരിടാനും അതിൻ്റെ പ്രയാസങ്ങൾ കടന്നു പോകാനും അവരെ അത് സഹായിക്കും ആ ആറ്റിറ്റ്യൂഡ്.
നല്ലൊരു മെസ്സേജാണ് സന്ധ്യ ഇപ്പോൾ പറഞ്ഞത്. സന്ധ്യയുടെ ഡേ ടു ഡേ ലൈഫിൽ ഒട്ടുമുക്കാലും പേഷ്യൻസ് ഇതുപോലെയുള്ള പ്രശ്നത്തിൽ കൂടെ കടന്നു വരുന്നവരെയാണ് സന്ധ്യ കാണുന്നത്. സ്വാഭാവികമായിട്ടും വളരെ ഒരു സ്ട്രെസ്സ് തരും ഇതിന്. പക്ഷേ വർഷങ്ങളായിട്ടിത് ഇങ്ങനെയുള്ള പേഷ്യൻസിനെ കാണുന്നു, ആശ്വാസം കൊടുക്കുന്നു, ട്രീറ്റ്മെൻറ്റ് പ്ലാൻ സജസ്റ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് ഈ സ്ട്രെസ്സ് സന്ധ്യ മാനേജ് ചെയ്യുന്നത്?
അതൊരു ചോദ്യമാണ്. അത് ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ വീട്ടിൽ ഈയിടെ സംസാരിക്കാറുണ്ട്, കാരണം പിള്ളേരൊക്കെ ഇതുപോലത്തെ ഫീൽഡുകളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ശരിയാണ്, ഡോക്ടേഴ്സ് എല്ലാവരും കുറച്ചൊക്കെ നമ്മുടെ ജോലിയിൽ നിന്നും വീട്ടിൽ കൊണ്ടുപോകും. ഉദ്ദേശിച്ചില്ലെങ്കിലും അത് മനസ്സിൻ്റെ പുറകിൽ ഇങ്ങനെ കിടക്കും. എനിക്ക് പ്രത്യേകിച്ചും ചെറുപ്പക്കാരെ കാണുമ്പം വളരെ വിഷമം വരും.
ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളവർ,
കുഞ്ഞു പിള്ളേർ, അങ്ങനെയൊക്കെ കാണുമ്പോൾ വളരെ വിഷമം തോന്നും. അന്നേരം പലപ്പോഴും ഞാനും നഴ്സുമാരും പേഷ്യൻ്റ് പോയി കഴിഞ്ഞ് ഞങ്ങളൊന്ന് കരയും. ഉള്ള സത്യം ഞങ്ങൾ കരയും, ഞങ്ങൾ ആ കഥ ഷെയർ ചെയ്യും ഞങ്ങൾ തമ്മിൽ. ഞങ്ങൾ എങ്ങനെ നമുക്ക് എന്തൊക്കെ ചെയ്യാം അവരെ സഹായിക്കാൻ എന്നിങ്ങനെ ആലോചിക്കും. അത് കഴിയുമ്പോൾ ഒരു ഇച്ചിരി ആശ്വാസം വരും. എന്ന് വെച്ചാൽ ആ ഒരു വിഷമം നമ്മൾ പങ്കിട്ടു വേറൊരാളുമായിട്ടെന്നുള്ളത്. പിന്നെ അത് അവിടെ തന്നെ ആ ക്ലിനിക്കിലായതുകൊണ്ട് അതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റിയും നമ്മൾ അതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ സാധാരണ വീട്ടിൽ വന്നാൽ ചിലപ്പോൾ അന്നത്തെ ദിവസം എന്തെങ്കിലും എക്സസൈസ് വേണ്ടി വരും. എന്ന് വെച്ചാൽ ഒന്നിൽ നടക്കാൻ പോവുക, പ്രകൃതി നമുക്ക് ഒത്തിരി ആശ്വാസം തരുന്നൊരു ഒരു കാര്യമാണ്. അപ്പോൾ വെറുതെ ഒന്ന് നടക്കാൻ പോവുക, അത് തന്നെ ഒരു വലിയ ആശ്വാസമാണ്. നമ്മൾ വീണ്ടും നമ്മളെ റീസെറ്റ് ചെയ്യുക. അത് എന്നുവെച്ചാൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി പറയാനുണ്ടെന്നുള്ളത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കും, ഓർക്കും. അങ്ങനെ പിന്നെ കൂടാതെ നമ്മുടെ ചുറ്റും ഉള്ള നമ്മുടെ കുടുംബം, അവരും നമ്മളെ ഗ്രൗണ്ട് ചെയ്യും ഈ കാര്യത്തിൽ. അവരുമായിട്ട് വെറുതെ സംസാരിക്കുക, ഈ കാര്യം സംസാരിക്കണമെന്നില്ല, പക്ഷെ സംസാരിക്കുക. മെഡിസിൻ അല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ അതും ഒരു ഔട്ട്ലെറ്റാണ്. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കുകൾ എടുക്കണം. ഞാൻ എപ്പോഴും എൻ്റെ ട്രെയിനീസിനോടും ജൂനിയർ സ്റ്റാഫിനോടും എപ്പോഴും പറയും, നിങ്ങൾ കരിയർ തുടങ്ങുന്നു, നിങ്ങൾ വളരെ അലേർട്ടായിരിക്കണം, നിങ്ങൾ ആ ബ്രേക്കിംഗ് പോയിൻ്റ് എത്താതിരിക്കുക. അതിന് നമ്മൾ സെൽഫ് റെക്കഗ്നിഷൻ വേണം. എന്നെ എന്തോ ഒരു കാര്യം ഒത്തിരി മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കുറേ മണിക്കൂറുകൾ ജോലി ചെയ്യുന്നു, അപ്പം ഞാൻ എന്ത് ചെയ്താലാണിത് കുറയ്ക്കുക, അല്ലെങ്കിൽ അപ്പോഴത്തേക്കും നമ്മൾ ബ്രേക്കിംഗ് പോയിൻ്റ് എത്തും. സോ നമ്മൾ ഒരു സെൽഫ് റിയലൈസേഷൻ വേണം. അതിനനുസരിച്ച് നമ്മളൊരു പ്ലാനിങ്ങും അല്ലെങ്കിൽ ഒരു റീ തിങ്കിങ്ങും വേണം ആ സമയത്ത്. അപ്പം നമ്മൾ റെഗുലറായിട്ട് ബ്രേക്സ് എടുക്കണം. ആക്ച്വലി ഇതിന് നന്ദി പറയേണ്ടത് എൻ്റെ ഭർത്താവിനോടാണ്. പുള്ളിക്കാരൻ എല്ലാ വർഷവും നേരത്തെ പറയും, നമുക്ക് ഈ വർഷം ഇത്ര ഇത്ര മാസം കൂടുമ്പോൾ യു ഹാവ് ടു ടേക്ക് എ ബ്രേക്ക് എന്ന്
പറയും.
അതെ, കാരണം അല്ലെങ്കിൽ നമ്മൾ ഒരു ബ്രേക്കിംഗ് പോയിന്റ് എത്തും. അപ്പോൾ ബ്രേക്സ്, പിന്നെ ഡാൻസ്, അതെനിക്കൊരു വലിയ ഔട്ട്ലെറ്റാണ്. പലരോടും ചോദിക്കുമ്പോൾ അവർക്കൊക്കെ ഉണ്ട് മെഡിസിനിൽ, പലർക്കും ഒന്നിലും ഒരു സ്പോർട്ടിങ് ഇതുണ്ട്, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിക് ബെൻഡുണ്ട്. അപ്പോൾ പലരും മ്യൂസിക്, ആർട്ട്, സ്പോർട്സ് ഇങ്ങനെയാണ് നമ്മൾ ഒരിച്ചിരി ആശ്വാസം നേടുന്നത് ഈ ഡെയിലി റുട്ടീനിൽ നിന്നും, അല്ലെങ്കിൽ ഡെയിലി സങ്കടം വരുന്ന കഥകളിൽ നിന്നും.
എന്ത് തരം ഡാൻസ് ആണ് സന്ധ്യക്ക് പാഷൻ?
ഞാൻ ക്ലാസിക്കൽ ഇന്ത്യൻ ഡാൻസറാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റൈല് കുച്ചിപ്പുടിയാണ്. അത് കഴിഞ്ഞ് മോഹിനിയാട്ടം.
അരങ്ങേറ്റം ഏത് പ്രായത്തിൽ കഴിഞ്ഞിരുന്നു?
ഞാൻ പഴയ സ്കൂളാണ്, അരങ്ങേറി. പക്ഷെ അരങ്ങേറ്റം എന്നുള്ള തമിഴ് കോൺസെപ്റ്റ് പ്രകാരം ചെയ്തിട്ടില്ല.
ഇവിടെ പെർഫോമൻസ് ചെയ്യാറുണ്ടോ ന്യൂസിലൻഡിൽ?
ആ, ഇപ്പോഴും കഴിയുമെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും ഞാൻ ചെയ്യും. എൻ്റെ പിള്ളേരെല്ലാം രണ്ടു മാസം കൂടുമ്പോഴും സ്റ്റുഡൻസ് ചെയ്യാറുണ്ട്. പഠിപ്പിക്കുന്നുണ്ട്.
അതപ്പോൾ നല്ലൊരു ഡിസ്ട്രാക്ഷൻ ആണ് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ.
സത്യമായിട്ടും അതെ കേട്ടോ, പ്രത്യേകിച്ചും ഡാൻസ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ അന്നേരത്തെ ഫീലിങ്ങിനനുസരിച്ച് നമുക്ക് ഡാൻസ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ സങ്കടമാണെങ്കിൽ അങ്ങനത്തെ ഒരു പീസ് ചെയ്താൽ നമ്മുടെ സങ്കടം മുഴുവൻ നമുക്കങ്ങ് എക്സ്പ്രസ് ചെയ്ത് തീർക്കാം. അല്ലെങ്കിൽ നമുക്ക് ദേഷ്യമാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ വന്നത് എന്നുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നല്ലപോലെ ഒരു ദേഷ്യത്തിലൊരു പീസ് അങ്ങോട്ട് ചെയ്താൽ അത് നമുക്ക് ആ ഭാരം അഴിച്ചു വെക്കാം.
അത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മണിച്ചിത്രത്താഴിലെ നാഗവല്ലി ചെയ്ത പോലത്തെ ഡാൻസൊക്കെയാണ്. ഇതിനോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കറൻ്റ് ആയിട്ടുള്ള എല്ലാവിധ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സുമായിട്ട് നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം അല്ലേ? എങ്ങനെയാണ് സന്ധ്യ ഈ എല്ലാവിധ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും സന്ധ്യ അപ്ഡേറ്റഡ് ആയിട്ട് വെക്കുന്നത്?
ഞങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ബോഡി ഉണ്ട് ഞങ്ങളെ മോണിറ്റർ ചെയ്യുന്ന. അതിൻ്റെ നിയമപ്രകാരം നമ്മൾ ഇത്രയും കണ്ടിന്യൂഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻ്റ് എല്ലാ വർഷവും ചെയ്തിരിക്കണമെന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എക്സ്ട്രാ കോഴ്സസ് ചെയ്യുമായിരിക്കും, ഷോർട്ട് കോഴ്സസ്. ചിലപ്പോൾ നമ്മൾ വേറൊരു കൊളീഗിൻ്റെ പ്രാക്ടീസോ അതെങ്ങനെയാണ് നമ്മുടേതുമായിട്ട് വ്യത്യസ്തമാണെന്നുള്ളത് പോയി പരിശോധിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഓവർസീസ് കോൺഫറൻസസിന് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ലോക്കൽ കോൺഫറൻസസ്. ഇങ്ങനെ പല പല വിധത്തിൽ കൂടെ നമ്മൾ ഓൺഗോയിങ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ പഠിപ്പീരും. നമ്മൾ പബ്ലിക് സിസ്റ്റത്തിൽ ജോലി ചെയ്യുമ്പം പഠിപ്പീർ അതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ എനിക്ക് റിസർച്ച് ഇഷ്ടമാണ്, അതുകൊണ്ട് ന്യൂസിലൻഡ് വലിയ വലിയ റിസർച്ച് ഉണ്ട്, ബർത്ത് പ്ലേസ് അല്ല, എന്നാലും നമുക്ക് പറ്റുന്ന ആ ചെറിയ ചെറിയ വിധത്തിലുള്ള റിസർച്ച് ഞങ്ങളുടെ സ്റ്റുഡൻസും രജിസ്ട്രാർസും വഴിയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മളത് സൂപ്പർവൈസ് ചെയ്യും, അതിൻ്റെ കറക്ഷൻസൊക്കെ ചെയ്യും, അവർക്ക് ഐഡിയാസ് കൊടുക്കും. അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പ്രൊഫഷണൽ അഡ്വാൻസ്മെൻറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ കറൻറ്റ് ചേഞ്ചസുമായിട്ട് നമ്മൾ അബ്രസ്റ്റ് ആയിട്ടിരിക്കുന്നത്.
ജീനോമിക് റിസർച്ച് ഇപ്പോൾ ക്യാൻസർ ഡിറ്റക്ഷനെ എത്രത്തോളം സഹായിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ?
ജീനോമിക് റിസർച്ച് കുറേ ഉണ്ട്, പക്ഷേ എന്നാൽ അതിപ്പോഴും അത് അത്ര വാസ്റ്റാണ്, അതിപ്പോഴും വളരെ ബേബി സ്റ്റേജസിലാണ്. അത് ബ്രസ്റ്റ് ക്യാൻസറിൽ ഉപയോഗിക്കുന്നത് ഇപ്പം ഒരു 5% കുറവുള്ള ആൾക്കാർക്ക് ഈ ജനറ്റിക് ഡിഫക്റ്റ് കാരണമാണ് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത്. മിക്കവാറും ഉള്ളവർക്കല്ല, അവർക്ക് എല്ലാവർക്കും ആരെങ്കിലും അറിയായിരിക്കും കുടുംബത്തിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളത്, പക്ഷെ അതുകൊണ്ട് നമുക്കത് വരണമെന്നില്ല. അപ്പോൾ ശരിക്കും ജനറ്റിക് ഡിഫക്റ്റ് ഉള്ളത് 5% കുറവുള്ള ആൾക്കാർക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജനറ്റിക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, അത് ജീനോം ബേസ്ഡ് ടെസ്റ്റിംഗ്. അപ്പോൾ അവർക്ക് ആ അവരുടെ ആ ജീൻ സീക്വൻസിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് ഇത് ഉപകാരമാണ്, കാരണം ക്യാൻസർ വരുന്നതിന് മുമ്പേ കണ്ടുപിടിച്ചാൽ അവർക്ക് പ്രിവെൻറ്റേറ്റീവ് സർജറി ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ നമ്മൾ ഈ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കേണ്ടി വരില്ലല്ലോ. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഇത് വളരെയധികം സഹായിക്കും. പിന്നെ ബ്രസ്റ്റ് ക്യാൻസറിലെ ജനോമിക് റിസർച്ച് സഹായിച്ചിട്ടുള്ള വേറെ ഒരു ഏരിയയും കൂടെ ഉണ്ട്. എന്നുവെച്ചാൽ ചില ട്രീറ്റ്മെൻസിന് ചിലർ ബോർഡർ ലൈനാണ്, അത് എടുത്താൽ അത്ര വലിയ ഗുണമുണ്ടോ ഇല്ലയോ എന്ന് സംശയമുള്ള ഒരു ചെറിയ 10% ആൾക്കാരുണ്ട്. അവർക്ക് ഒരു സ്പെസിഫിക് ജനോമിക് ടെസ്റ്റിങ്ങിൽ കൂടെ തീരുമാനിക്കാൻ പറ്റും അവർക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ഉണ്ടോ അതോ ഒട്ടുമേ ബെനിഫിറ്റ് ഇല്ല എന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജനോമിക് ടെസ്റ്റിംഗ് സഹായിക്കും. അപ്പം ഇതാണ് ജനോമിക് റിസർച്ചിൻ്റെ ആപ്ലിക്കേഷൻ ബ്രസ്റ്റ് ക്യാൻസറിന്.
പ്രിയ ശ്രോതാക്കൾ, മലയാളം FM 104.6 ഇതുവരെ കേട്ടത് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചും അതിൻ്റെ വിവിധ ചികിത്സാ രീതികളെ കുറിച്ചും ഡോക്ടർ സന്ധ്യ പിള്ള മലയാളം FM-നോട് നടത്തിയ സംഭാഷണമായിരുന്നു. ഈ അഭിമുഖത്തിൻ്റെ അവസാന ഭാഗം അടുത്ത ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:25 നിങ്ങളുടെ മലയാളം FM-ൽ.
മലയാളം FM എന്ന ഇന്നത്തെ സംപ്രേഷണം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സംപ്രേഷണം അടുത്ത വെള്ളിയാഴ്ച രാത്രി 7:25 ആരംഭിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. സിന്ധു പുന്നോസ്, മലയാളം FM 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
ശ്രീലകം കേരളം തിങ്ങും ആവണ ശ്രീലകം കേരളം.